السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. نبي صلى الله عليه وسلم يدعي ചരിത്ര നമ്മൾ കഴിഞ്ഞ ദർശുകളിൽ വിശദീകരിച്ചു വന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നേരിട്ട പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥകളാണ്. ചരിത്രത്തിലെ ആ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ ദർശനം നമ്മൾ വിശദീകരിച്ചത്. സഹാബികൾ അനേകം പ്രയാസങ്ങൾ അനുഭവിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കഠിനമായ പരീക്ഷണങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ സംരക്ഷണമൊരുക്കിയിരുന്നു. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ മുശ്രിക്കുകൾക്കിടയിൽ ശത്രുക്കളും അനുയായികളുമെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അതോടൊപ്പം മക്കയിലെ ഖുറൈശികൾ ഏറ്റവും ബഹുമാനിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളായ അബൂ താലിബ്, അദ്ദേഹത്തിന്റെ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ലഭിച്ചിരുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പല പീഡനങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ പ്രയാസകരമായിരുന്നു. ഓരോ ദിവസം വർദ്ധിക്കുന്തോറും അവർക്കെതിരെയുള്ള മുശ്രിക്കുകളുടെ കടന്നാക്രമണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാ കാരുണ്യത്തിന്റെ അടയാളങ്ങളും ഇല്ലാതെയാക്കുന്ന രൂപത്തിൽ കടുത്ത അതിക്രമങ്ങൾ മുസ്ലിമീങ്ങൾക്കെതിരെ മുശ്രിക്കുകൾ ഈ കാലഘട്ടത്തിൽ അഴിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ പലരെയും സംരക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ കഹ്ഫ് അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫ് നമുക്കെല്ലാം പരിചിതമായതുപോലെ മഹത്തരമായ ഒരു ചരിത്രം ഉൾക്കൊള്ളുന്ന സൂറത്താണ്. കുറച്ച് യുവാക്കൾ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ അവരുടെ നാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുകയും അങ്ങനെ ഒരു ഗുഹയിൽ അഭയം തേടുകയും ചെയ്ത സംഭവമാണ് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചത്. അത് ഹിജ്റക്ക് വേണ്ടിയുള്ള സൂചനയായിരുന്നു. ഇസ്ലാമിന്റെ മാർഗത്തിൽ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ കുറച്ചുകൂടി സുരക്ഷിതമായ പ്രദേശത്തേക്ക് മാറി താമസിക്കാൻ ആലോചിക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തിയത്. ഗുഹാവാസികളായ ആ യുവാക്കൾ ഭരണാധികാരിയുടെയും നാട്ടുകാരുടെയും പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഗുഹയിൽ അഭയം തേടിയതുപോലെ മുസ്ലിമീങ്ങൾ, അവരിൽ പ്രയാസം വളരെ അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്ന നാട്ടിലേക്ക് പലായനം ചെയ്യട്ടെ എന്ന സൂചനയാണ് സൂറത്തുൽ കഹ്ഫിലെ ഈ സംഭവം മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. അതിനുശേഷം സൂറത്തു സുമർ അവതരിച്ചു. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയാ ഹസന വ അർദുല്ലാഹി വാസിഅ. ഈ ദുനിയാവിൽ ഇഹജീവിതത്തിൽ നന്മകൾ പ്രവർത്തിച്ചവർ, അവർക്ക് പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വരും, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. വഅർദുല്ലാഹി വാസിഅ, എന്നാൽ അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്. ഇന്നമാ യുവഫ്ഫ സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്നവർക്കാണ് അള്ളാഹു കണക്ക് നോക്കാതെ പ്രതിഫലം നൽകുക. വഅർദുല്ലാഹി വാസിഅ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ് എന്ന ഈ ആയത്ത് മുസ്ലിമീങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തലാണ്, ഹിജ്റ പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹാബികളെ ഒരുമിച്ച് കൂട്ടി അവരോടായി പറഞ്ഞു, ലൗ ഖറജ്തും ഇലാ അർദിൽ ഹബശ, നിങ്ങൾക്ക് അബിസീനിയയിലേക്ക് പോയിക്കൂടെ. ഹബശ എന്നാൽ അബിസീനിയ എന്ന നാടാണ്, ആഫ്രിക്കയുടെ പരിസരത്തുള്ള നാടാണ്. നിങ്ങൾക്ക് അബിസീനിയയിലേക്ക് പോയിക്കൂടെ. ഫഇന്ന ബിഹാ മലികൻ ലാ യുദ്ലമു ഇൻദഹു അഹദ്, അവിടെ ഒരു രാജാവുണ്ട്, അദ്ദേഹത്തിന്റെ അടുക്കൽ ആരോടും അനീതി ചെയ്യപ്പെടുകയില്ല. അദ്ദേഹം മുസ്ലിമല്ല, പക്ഷേ അദ്ദേഹം നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നയാളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അബിസീനിയയിലേക്ക് പോയിക്കൂടെ. റസൂലുള്ള പറഞ്ഞു, വഹിയ അർദു സിദ്ഖിൻ, അത് സത്യമുള്ള നാടാണ്, അല്ലെങ്കിൽ സത്യസന്ധതയുള്ള നാടാണ്. റസൂലുള്ള പറഞ്ഞു, ഹത്ത യജ്അലല്ലാഹു ലക്കും ഫറജൻ മിമ്മാ അൻതുഫീ, നിങ്ങൾക്ക് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന പരീക്ഷണത്തിന് അള്ളാഹു എന്തെങ്കിലും ഒരു എളുപ്പം നൽകുന്നത് വരെ അബിസീനിയയിലേക്ക് നിങ്ങൾ പോവുക. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഹിജ്റ അതിന് തുടക്കം കുറിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ ഹിജ്റ അബിസീനിയയിലേക്കായിരുന്നു. ആദ്യമായി അബിസീനിയയിലേക്ക് ഹിജ്റ പോയത് മുസ്ലിമീങ്ങളിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന ചില സഹാബികളാണ്. അവർ 15 പേരുണ്ടായിരുന്നു. അതിൽ 11 ആളുകൾ പുരുഷന്മാരാണ്, 4 പേർ സ്ത്രീകളാണ്. ആദ്യമായി അബിസീനിയയിലേക്ക് ഹിജ്റ പുറപ്പെട്ടത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിന്റെ ഭാര്യയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖയ്യ ബിൻത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമാണ്. ഈ രണ്ടുപേരാണ് ഇസ്ലാമിന്റെ മാർഗത്തിൽ ആദ്യമായി ഹിജ്റ പുറപ്പെട്ടത്. സഹാബികളിൽ ചിലർ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ശേഷം ആദ്യമായി ഹിജ്റ പോയ ആളുകൾ ഈ രണ്ടുപേരാണ്. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നടന്ന ഒരു ഹിജ്റ ഏതാണ്? ഇബ്രാഹിം നബിയുടെയും ലൂത്ത് നബിയുടെയും ഹിജ്റയാണ്. അവരുടെ നാട്ടിൽ പരീക്ഷണങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയും അദ്ദേഹത്തിന്റെ കുടുംബവും നാട്ടുകാരും അദ്ദേഹത്തെ ആട്ടിയോടിച്ചപ്പോൾ തന്നിൽ വിശ്വസിച്ച ലൂത്തുമായി അലൈഹി മുസ്സലാത്തു വസ്സലാം അവർ ഇറാഖിൽ നിന്ന് പുറത്തേക്ക് കടന്നു, ഹിജ്റ പോയി. ആ ചരിത്ര സംഭവത്തിന് ശേഷം പിന്നീട് ഹിജ്റ പോയ ആദ്യത്തെ ആളുകൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, റുഖയ്യ ബിൻത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹ, ഈ രണ്ടാളുകളാണ്. അന്നുള്ള ഹിജ്റ വളരെ രഹസ്യമായാണ്. മുശ്രിക്കുകൾ അവരുടെ ക്രൂരതകളിൽ ഒന്നായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആളുകളെ ഇസ്ലാം അനുസരിച്ച് മറ്റേതെങ്കിലും രാജ്യത്ത് ജീവിക്കാനും അവർ അനുവദിച്ചിരുന്നില്ല. മക്കയിലും ജീവിക്കാൻ സമ്മതിക്കില്ല, മക്കക്ക് പുറത്തേക്ക് പോകാനും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 15 ആളുകൾ ഹിജ്റ പോയത് കൂട്ടമായല്ല, മറിച്ച് ഓരോരുത്തരും രഹസ്യമായി വ്യത്യസ്ത സംഘങ്ങളായി, രണ്ടാളുകളും മൂന്നാളുകളും ഒക്കെ പാത്തും പതുങ്ങിയുമാണ് ഹിജ്റ പോയത്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും അങ്ങനെ അബിസീനിയയിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സംഘത്തിൽ സഹാബികളിലെ പല പ്രമുഖരായ ആളുകളും ഉണ്ടായിരുന്നു. നമുക്ക് പരിചിതമുള്ള ചില പരിചിതമായ പേരുകളാണ്, അതിൽപ്പെട്ട ചില ആളുകളാണ് അസുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ സംഘത്തിലുള്ളയാളായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ നമ്മൾ ഓർമ്മപ്പെടുത്തിയ മുസ്അബ് ഇബ്നു ഉമയ്യ എന്ന സഹാബി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സഹാബികളിലെ സമ്പന്നനായിരുന്ന, പിന്നീടാണ് അദ്ദേഹത്തിന് കച്ചവടം നടത്തി വലിയ സമ്പാദ്യമുണ്ടായത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഈ സംഘത്തിൽ ഉണ്ടായിരുന്നയാളാണ്. അതുപോലെ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബി, ഉസ്മാൻ ഇബ്നു മദ്ഊൻ, രണ്ട് ഉസ്മാനുമാരുണ്ട്, ഒന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, രണ്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഈ സംഘത്തിലെ അമീർ ഉസ്മാൻ ഇബ്നു മദ്ഊനാണ്. ഹിജ്റ പോയ ഈ സംഘത്തിന്റെ അമീർ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന ഈ സഹാബിയായിരുന്നു. അതുപോലെ തന്നെ മറ്റ് സഹാബികളിൽ പ്രമുഖരായ മറ്റൊരാളാണ് അബൂ സലമ. അബൂ സലമയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഉമ്മു സലമയും ഈ ഹിജ്റയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഹിജ്റ പോയ ആളുകളാണ്, പ്രയാസങ്ങൾ സഹിക്കവയ്യാതെ. എന്നാൽ സഹാബികളിൽ മറ്റൊരു വിഭാഗം ആളുകൾ, അവരെന്ന് ഏതാണ്ട് 10-40 ആളുകളുണ്ട്, അല്ലെങ്കിൽ 50 അതിനടുത്ത ആളുകളുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ തങ്ങാൻ തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ്, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് സഹാബികൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ തങ്ങാനും പ്രയാസങ്ങൾ നേരിടാനും തീരുമാനിച്ചുകൊണ്ട് മക്കയിൽ തന്നെ നിലകൊണ്ടു. അങ്ങനെ ഈ യാത്രാസംഘം അവർ കടലിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യാത്ര തിരിക്കുന്നത്. അവർ കടൽ തീരത്തെത്തിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖ് കാരണത്താൽ ഒരു കപ്പൽ, ഒരു യാത്രാ സംഘം ഉണ്ടായിരുന്ന കപ്പൽ അവരുടെ മുന്നിൽ എത്തിപ്പെടുകയും അവരെ, മുസ്ലിമീങ്ങളെ ഈ കപ്പലിൽ അവർ പ്രവേശിപ്പിക്കുക, അവരങ്ങനെ അബിസീനയിലേക്ക് യാത്ര പുറപ്പെടുകയും ചെയ്തു. മുശ്രിക്കുകൾ തൊട്ടു പിന്നാലെ അവരുടെ ഹിജ്റയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് എത്തിയെങ്കിലും അവർക്ക് പിടികൂടാൻ കഴിയുന്നതിന് മുൻപ് മുസ്ലിമീങ്ങൾ അബിസീനയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അവർ അബിസീനയിലേക്ക് പുറപ്പെട്ടത് റജബ് മാസത്തിലാണ്. റജബിൽ അവരവിടെ എത്തിച്ചേർന്നു. പിന്നെ ഷഅബാൻ, റമദാൻ ഈ മാസങ്ങൾ അവർ അബിസീനയിൽ താമസിച്ചു. റമദാനിൽ, ഏതാണ്ട് റമദാൻ അവസാനം വരെ അവർ അബിസീനിയയിലുണ്ട്, മക്കയിലെ മുസ്ലിമീങ്ങൾ അബിസീനിയയിലുണ്ട്. അങ്ങനെ ഇവർ ഹിജ്റ പോയ സന്ദർഭത്തിൽ മക്കയിൽ ഒരു സംഭവം നടന്നു. റമദാൻ മാസത്തിൽ, ഞാൻ പറഞ്ഞതുപോലെ അവർ റമദാനിൽ അബിസീനിയയിലാണ്, ആ സന്ദർഭത്തിൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുശ്രിക്കീങ്ങൾ കൂടിയിരിക്കുന്ന സദസ്സിലേക്ക്, കഅബയുടെ പരിസരത്തേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൻ നജ്മ് പാരായണം ചെയ്തു. വന്നജ്മി ഇദ ഹവ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, സൂറത്തിലെ ആയത്തുകൾ. ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തപ്പോൾ മുശ്രിക്കുകൾ ഖുർആനിന്റെ ഭംഗിയുടെ മുന്നിൽ സ്തബ്ധരായി പോവുകയും നിശബ്ദരായി ഖുർആൻ കേൾക്കുകയും ചെയ്തു. മുശ്രിക്കുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഖുർആൻ ഒരു തശ്വീഷുമില്ലാതെ, ഒരു പ്രശ്നവുമില്ലാതെ അവർ കേൾക്കുന്നത്. ആദ്യമായാണ് അത് സംഭവിക്കുന്നത്. അതിനു മുൻപ് മുശ്രിക്കുകൾ ഖുർആനിനോട് സ്വീകരിച്ചിരുന്ന സമീപനം, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു അൽ ഖൗഫിഹ, നിങ്ങൾ ഒച്ച വെക്കുക, കൂക്കി വിളിക്കുക, കൈയടിക്കുക, ഒച്ച ഉണ്ടാക്കുക, ആള് ഓതുന്ന ആളെ അടിക്കുക. ഖുർആൻ അന്നുവരെ അവർ നിശബ്ദമായി കേൾക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, മുശ്രിക്കുകളുടെ സംഘത്തിന്. അന്നാദ്യമായി അവർ ഖുർആനിന് മുന്നിൽ സ്തബ്ധരായിരുന്നു പോയി. വന്നജ്മ എന്ന സൂറത്താകട്ടെ, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും, കുറുക്കുകൊള്ളുന്ന ആയത്തുകളാണ് അതിലെ എല്ലാ ആയത്തുകളും. വളരെ ചുരുങ്ങിയ ആയത്തുകൾ, വളരെ സൂക്ഷ്മമായ വാക്കുകൾ, വളരെ മനസ്സിൽ തട്ടുന്ന പ്രയോഗങ്ങൾ സൂറത്തുൻ നജ്മിന്റെ പ്രത്യേകതയാണ്. മുശ്രിക്കുകളുടെ ശിർക്കിനെ ആക്ഷേപിക്കുന്ന, അവരെ അവരുടെ മനസ്സുകളെ തൊട്ടുണർത്തുന്ന ആയത്തുകളാണ് സൂറത്തുൻ നജ്മിലെ ആയത്തുകൾ. വളരെ മനോഹരമായ സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൻ നജ്മ്. ആ സൂറത്ത് അവർ കേട്ടു, അതിന്റെ അവസാനത്തിൽ ഒരു സുജൂദുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഭാഗം എത്തിയപ്പോൾ റസൂലുള്ള സുജൂദ് ചെയ്തു. അതോടുകൂടി അവിടെ ഇരുന്ന മുസ്ലിമീങ്ങളും മുശ്രിക്കീങ്ങളും ഒന്നടങ്കം സുജൂദ് ചെയ്തു. അവരറിയാതെ സുജൂദിൽ വീണുപോയി രണ്ടാളുകൾ ഒഴികെ. ഒന്ന് ഉമയ്യത്തു ബ്നു ഖലഫ് എന്നുപേരുള്ള മുശ്രിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തനാണ്. അവൻ പിന്നീട് കാഫിറായി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. അയാൾ സുജൂദ് ചെയ്തില്ല, മറിച്ച് തന്റെ മുന്നിലിരുന്ന മണ്ണ് വാരി അയാൾ നെറ്റത്തിങ്ങനെ വെച്ചു. സുജൂദ് ചെയ്യാൻ അയാൾ തയ്യാറായില്ല. രണ്ടാമത്തെയാൾ സുജൂദിൽ നിന്ന് മാറി നിന്ന രണ്ടാമത്തെയാൾ അൽ മുത്തലിബ് ഇബ്നു അബി വദാഅ എന്നുപേരുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നീട് മുസ്ലിമായിട്ടുണ്ട്. ഈ രണ്ടാളുകളാണ് സുജൂദ് ചെയ്യാതിരുന്നത്. ഒന്ന് ഉമയ്യത്തു ഇബ്നു ഖലഫ്, രണ്ട് അൽ മുത്തലിബ് ഇബ്നു വദാഅ. അൽ മുത്തലിബ് ഇബ്നു വദാഅ പിന്നീട് മുസ്ലിമായി. അദ്ദേഹം പിന്നീട് പറയുമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സൂറത്തുൻ നജ്മ ഓതിയപ്പോൾ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, ഇനി ഒരിക്കലും ആ സൂറത്ത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ സുജൂദ് ചെയ്യാതിരിക്കുകയില്ല ഒരിക്കൽ പോലും. അവിടെ സുജൂദ് ചെയ്യാന്നുള്ളത് സുന്നത്താണെങ്കിൽ കൂടി ഞാൻ ഒരിക്കലും അത് ഒഴിവാക്കില്ല. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ സുജൂദ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ അവർ പോലും അറിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണത്തിൽ അവർ സുജൂദിൽ വീണുപോയി. ഈ സംഭവം അറിഞ്ഞതോടുകൂടി മുസ്ലിമീങ്ങൾ ഇത് പാട്ടാക്കി, ആളുകൾക്കിടയിൽ കാര്യമറിഞ്ഞു. മുശ്രിക്കീങ്ങളോട് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ വന്ന ഹദീസ് അത് സഹീഹാണോ ദഈഫാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുശ്രിക്കുകളിൽ ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതിയപ്പോൾ അറായിത്തും അല്ലാത വൽഉസ്സ ومنات الثالثة الأخرى لاتيهم عزيهم مناتيهم أكشيبت قرآن الوانا إيه سورة النجم لا آيات غلل ولا آيات ند نيغا لاتيه كورو چندي چطرندو مناتيه كورو چندي چطرندو مونا منا إيريكنا عزيه كورو چالوجي چطرندو ينا آيات نبي صلى الله عليه وسلم ودي يقول أكيلا مشريك غل پرنجو أور ناتل پرنجو برتي മുഹമ്മദ് അത് ഓതിയപ്പോൾ ആ സന്ദർഭത്തിൽ മുഹമ്മദ് ചില വാക്കുകൾ കൂടുതലായി പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞു, തിൽകൽ ഖറാനീഖുൽ ഉലാ വ ഇന്ന ഷഫാഅതഹുന്ന ലതുർജ. മുഹമ്മദ് ലാത്തയെയും മനാത്തയെയും ഉസ്സയെയും കുറിച്ച് പറഞ്ഞപ്പോൾ മുഹമ്മദ് പറഞ്ഞു, അത് തന്നെയാകുന്നു ഏറ്റവും മഹത്തരമായ വിഗ്രഹങ്ങൾ. അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലില്ല. മുശ്രിക്കുകൾ സുജൂദിൽ വീണുപോയി. ഇനി അതിനൊരു ന്യായം കണ്ടുപിടിക്കണം. അവരിൽ ചില ആളുകൾ ഉണ്ടാക്കിയ ന്യായം ഇതാണ്. അവർ പറഞ്ഞു, മുഹമ്മദ് ഈ ആയത്ത് ഓതിയതിനു ശേഷം പിന്നെ പറഞ്ഞു, തിൽകൽ ഖറാനീഖുൽ ഉലാ, അത് തന്നെയാകുന്നു മഹത്തരമായ വിഗ്രഹങ്ങൾ. വ ഇന്ന ഷഫാഅതഹുന്ന ലതുർജ, അവരുടെ ഷഫാഅത്ത് അവരുടെ ശുപാർശ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുജൂദ് ചെയ്തത്. ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കി. ഞങ്ങളുടെ വിഗ്രഹങ്ങളെ മുഹമ്മദ് പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ സുജൂദ് ചെയ്തത് എന്ന് മുശ്രിക്കുകൾ കെട്ടിയുണ്ടാക്കി. ഈ സംഭവം സ്ഥിരപ്പെട്ടതാണോ അല്ല എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ പ്രകാരം അത് ഈ അർത്ഥത്തിലാണ് അത് വിശദീകരിക്കപ്പെട്ടത്. ശരി, അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുത്തെ ഖുർആൻ കേട്ട സന്ദർഭത്തിൽ അവിടുത്തോടൊപ്പം സുജൂദ് ചെയ്ത വാർത്ത അബിസീനിയയിലെത്തി. അബിസീനിയ എന്നാൽ വളരെ ദൂരമുള്ള പ്രദേശമാണ്. വാർത്ത അവിടേക്ക് എത്തിയപ്പോൾ അത് ശരിയായ വാർത്തയോട് വളരെ എതിരിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് അവിടേക്ക് എത്തിയത്. ഏത് വാർത്തയും തുടങ്ങുമ്പോൾ അത് ഇത്ര ഉണ്ടാവുള്ളൂ, പിന്നെ അത് കുറച്ച് ദൂരം സഞ്ചരിക്കുന്നതിനനുസരിച്ച് അതിന്റെ നീളവും വലുപ്പവും കൂടും. അബിസീനിയയിലേക്ക് എത്തിയപ്പോൾ വാർത്ത ഇങ്ങനെയായി. അവർ പറഞ്ഞു, മക്കയിലെ മുശ്രിക്കുകളെല്ലാം മുഹമ്മദിനെ അനുസരിച്ചിരിക്കുന്നു. അവരെല്ലാം മുസ്ലിമീങ്ങളായിട്ടുണ്ട്. ഇങ്ങനെയാണ് വാർത്ത അബിസീനയിലേക്ക് എത്തിയത്. ഇത് കേട്ടതോടുകൂടി അവിടെയുള്ള മുസ്ലിമീങ്ങൾ അവർ വലിയ സന്തോഷത്തിലായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഞങ്ങളുടെ കുടുംബക്കാർക്കിടയിൽ താമസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവർ അബിസീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് യാത്ര തിരിച്ചു. മക്കയുടെ അതിരുകളിൽ എത്തിയപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി കേട്ട വാർത്ത കളവാണ്. ചില ആളുകൾ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം. വേറെ ചിലർ പറഞ്ഞു ഏതായാലും നമ്മൾ മക്ക വരെ എത്തി, ഇനി തിരിച്ചു പോകുന്നതിൽ അർത്ഥമില്ല, അതുകൊണ്ട് നമുക്ക് മക്കയിലേക്ക് തന്നെ പ്രവേശിക്കാം. മക്കയിലെ മുശ്രിക്കുകളാകട്ടെ തങ്ങളുടെ കൈകളിൽ നിന്ന് ഇവർ ഊരിപ്പോയതിന്റെ ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അവരിൽ കുറച്ചെന്തെങ്കിലും സ്ഥാനമുള്ള ആളുകൾ വളരെ ഭയന്നുകൊണ്ടാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത്. അന്ന് മക്കയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ, അവിടുത്തെ സംവിധാനങ്ങളിൽ ഒന്നാണ് ജിവാറിന്റെ സംവിധാനം. ജിവാർ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുകയാണ് എന്റെ സംരക്ഷണത്തിലാണ് ഈ വ്യക്തി എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതോടുകൂടി ആ കബീലയുടെ സംരക്ഷണം, ആ ഗോത്രത്തിന്റെ സംരക്ഷണം ഈ വ്യക്തിക്ക് പൂർണ്ണമായി ലഭിക്കും. ഒരാൾ വന്ന് എന്നോട് സംരക്ഷണം ചോദിക്കാൻ, ഞാൻ പറയണം അയാൾ എന്റെ സംരക്ഷണത്തിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കബീല മുഴുവൻ ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുക എന്നത് അറബികളുടെ ശൈലികളിൽ പെട്ടതാണ്, അന്നത്തെ അവരുടെ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിൽ പല ആളുകളും ഇങ്ങനെ ചില പ്രമുഖന്മാരായ ആളുകളുടെ സംരക്ഷണത്തിലാണ് മക്കയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. വേറെ ചിലരാകട്ടെ അവർക്ക് സംരക്ഷണം നൽകാൻ ആരുമില്ലായിരുന്നു. അവർ മക്കയിലേക്ക് പ്രവേശിച്ചു. പീഡനങ്ങളും പ്രയാസങ്ങളും മുൻപുള്ളതിനേക്കാൾ ശക്തമായി വീണ്ടും ആരംഭിച്ചു. ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട സംഭവമാണ് ഉസ്മാൻ ഇബ്നു മദ്ഊനിന്റെ സംഭവം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അമീറായിരുന്നു. ഹിജ്റയിൽ, അബിസീനിയയിലേക്കുള്ള ഹിജ്റയിൽ അമീറായി നിന്നയാളാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ. അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിചയത്തിൽപ്പെട്ട അൽ വലീദ് ഇബ്നു അൽ മുഗീറ, അയാളുടെ സംരക്ഷണത്തിലാണ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ മക്കയിലേക്ക് പ്രവേശിക്കുന്നത്.